Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
അപരിച്ഛിന്നമായ അനന്തമായ എന്തെല്ലാം പറയുമ്പോൾ അത് തന്നിൽ നിന്ന് അന്യമായ ഒന്നിൽ നിന്ന് ബൃഹത്തായ ഒന്നിൽ നിന്ന് ഇതുണ്ടായി എന്ന് പ്രപഞ്ചം. ആത്മനഹ സംഭൂത എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിന്നും താൻ തന്നെയാണ് ആത്മാവ് പരിച്ഛന് ആയിരിക്കുന്ന തന്നിൽ നിന്നും ഈ വിപുലമായ സൃഷ്ടി ഉണ്ടായെന്ന് വരും. ഇത് രണ്ടും ഈ രണ്ട് അർത്ഥവും ധരിക്കാൻ പാടില്ല. മറിച്ച് ആ ബ്രഹ്മമാകുന്ന ആത്മാവ് രണ്ടും, ബ്രഹ്മം അത് അനന്തമാണ്, സത്യജ്ഞാന അനന്തരൂപമാണ്, അത് തന്റെ സ്വരൂപമാണ്, അതുകൊണ്ട് അത് പരിച്ഛിന്നനായതാണല്ല അപരിച്ഛിന്നനായതാണ്. പരിച്ഛിന്നനായ താൻ ഈ സൃഷ്ടിക്ക് കാരണമല്ല എന്ന് പറയുമ്പോൾ ഈ ജീവഭാവത്തിൽ താൻ സ്വയം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭാവത്തിൽ സൃഷ്ടിക്ക് സാധ്യമല്ല. സ്വയം തന്റെ വാസ്തവ സ്വരൂപം അത് ബ്രഹ്മമാണ്. ആ വാസ്തവ സ്വരൂപം സത്യജ്ഞാന ആനന്ദ രൂപത്തിലാണ്. അതിൽ ഈ സൃഷ്ടി സംഭവിക്കാം. അതുകൊണ്ടാണ് ബ്രഹ്മണ ആത്മന എന്ന് പറയുന്നത്. അപ്പൊ തന്നിൽ നിന്ന് സൃഷ്ടി സംഭവിച്ചു എന്ന് പറയുന്നത് രണ്ടു തരത്തിലും മനസ്സിലാക്കാം. തന്നിൽ നിന്നും ഈ പരിച്ഛിന്നനായിരിക്കുന്ന ദേഹത്തിൽ ഒതുങ്ങിയിരിക്കുന്ന തന്നിൽ നിന്ന് സൃഷ്ടി സംഭവിച്ചു എന്ന് പറയുന്ന സംബന്ധമാണ്. ആ രീതിയിൽ അത് ശരിയല്ല. ആത്മാവിൽ നിന്ന് സൃഷ്ടി സംഭവിച്ചു എന്ന് പറയുന്നു. അസുഖം ആ ദേഹത്തിലിരിക്കുന്നത് ബൃഹത്തായ ബ്രഹ്മമാണ്, അത് പരിച്ഛിന്നമാകുന്നല്ല. അതിൽ നിന്നും സൃഷ്ടി സംഭവിക്കാം. ബൃഹത്തായത് എങ്ങനെ താനാകും? കാരണം താൻ തന്നെ തന്നെ അനുഭവിക്കുന്നത് പരിച്ഛിന്നമായിട്ടാണ്. അതിന് സമയം വരുന്നു ആത്മാവി തത്സർവസ്യ തത്സർവസ്യ ആത്മാ. തന്റെ മാത്രമല്ല, താൻ എന്ന് പറയുമ്പം മറ്റുള്ളവരിൽ നിന്നും തന്നെ വേർതിരിച്ച് കാണും. ആ താൻ പരിച്ഛിന്നനാണ്. പക്ഷെ ഇവിടെ പറയുന്ന താൻ ഏതാണ്? സർവസ്യ തത് ആത്മാ, സർവത്തിന്റെയും ആത്മാവായിരിക്കുന്നതാണ്. സർവത്തിന്റെയും ആത്മാവായിരിക്കുന്നതാണ് തന്റെയും സ്വരൂപം. അവിടെ ഭേദമില്ല, താൻ അന്യം എന്നുള്ള ഭേദമില്ല. അത് നമ്മൾ പറയുന്നതാണ് അനന്യത്വ സർവത്തിനോടും താതാത്മ്യ രൂപത്തിലിരിക്കുന്നത്. ഒന്നിനെയും അതിനൊന്ന് വേർതിരിക്കാൻ കഴിയാത്തതും അതിനാണ് ആത്മാവെന്ന് പറയുന്നത്. പിന്നെ അത് ആത്മാവെന്ന് പറയുമ്പോൾ അത് ഞാനാണ് അല്ലെങ്കിൽ നീയാണ് അങ്ങനെ ധരിക്കാൻ വേണ്ടിയിട്ടില്ല. എനിക്ക് എൻ്റെ ഈ ശരീരത്തോടും മനസ്സിനോടും എല്ലാം താതാത്മ്യപ്പെട്ടിരിക്കാൻ കഴിയും. പക്ഷേ സർവത്തോടും ആ താതാത്മ്യം വരുന്നില്ല. ഇവിടെ പറയുന്നതല്ല തത് സർവസ്യാത്മാ, അത് സർവത്തിനോടും താതാത്മ്യപ്പെട്ടിരിക്കുന്നതാണ്. സർവത്തിനോടും അങ്ങനെ താതാത്മ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അതിനോടായിരിക്കും താനും താതാത്മ്യപ്പെട്ടിരിക്കുന്നു. ഈ ശരീരവും ഇന്ദ്രിയവും മനസ്സുമെല്ലാം അതിനോട് താതാത്മ്യപ്പെട്ടിരിക്കുകയാണ്. അത് സൃഷ്ടിക്ക് കാരണമാണ്. തസ്സത്യം സാത്മാ, അതിനെക്കുറിച്ച് പറയുന്നു അത് സത്യമാണ്, അതാണ് സ്വരൂപം. തത് അസത് സത്തിനെ കുറിച്ച് പറയുന്നു അതാണ് സത്യം. സാത്മാ ശ്രുത്യന്തര അത് ബ്രഹ്മ ആത്മാ. അതുകൊണ്ട് ബ്രഹ്മ ആത്മാ രണ്ടൊന്ന് തന്നെ, രണ്ടൊന്നാണെങ്കിൽ ബ്രഹ്മാവിൽ നിന്നാണ് സൃഷ്ടി എന്ന് പറയാം, ആത്മാവിൽ നിന്നാണ് സൃഷ്ടി എന്നും പറയാം. തസ്മാൻ ബ്രഹ്മണ ആത്മസ്വരൂപ. ആ ബ്രഹ്മം എങ്ങനെയുള്ള ബ്രഹ്മം? ആത്മസ്വരൂപമായ ബ്രഹ്മത്തെ അന്യമായി ചിന്തിക്കരുത്. ഇതാണ് അദ്വൈതത്തിന്റെ പ്രത്യേകത. തത്വത്തെ ബോധിപ്പിക്കുന്നു അദ്വൈതത്തിൽ. തത്വത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്ന ഇതാണ്. ഈ ഒരു കാര്യമേ അവിടെ ബോധിപ്പിക്കാനുള്ളൂ. എന്താണ്? ബ്രഹ്മണ ആത്മസ്വരൂപ. ഇതാണ് തത്വബോധം, അല്ലെങ്കിൽ തത്വബോധനം അദ്വൈതം അനുസരിച്ച്. ബ്രഹ്മം തന്നെ ആത്മാവ്, അല്ലെങ്കിൽ ബ്രഹ്മരൂപത്തിലുള്ള ആത്മാവ്. എവിടെയെല്ലാം ഇത് ബോധിപ്പിക്കുന്നുണ്ട്? ഇതിനെയാണ് പറയുന്നത് ജീവാത്മ പരമാത്മ ഏകത്വം. ജീവാത്മ പരമാത്മ ഏകത്വത്തെ കുറിച്ച് ഇവിടെ പറയുന്നത് എവിടെ നിന്നാണ് ബോധിക്കാൻ കഴിയുന്നത്? അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്, അദ്വൈതത്തിലെ ജ്ഞാനം. അതിന് മാത്രമേ പറയൂ ജ്ഞാനം. അദ്വൈതത്തിൽ പല വിഷയങ്ങളും പറയും, ഇതല്ലാതെയും പറയും. മറ്റെന്തെല്ലാം വിഷയങ്ങളെ കുറിച്ച് പറയുന്നു, അതെല്ലാം ഉപാസന. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ബാക്കിയെല്ലാം ഉപാസനയിൽ പെടും. ബാക്കി വരുന്ന ആധ്യാത്മിക വിഷയങ്ങൾ, ജീവാത്മ പരമാത്മ ഏകത്വത്തെ കുറിച്ച് ബോധിപ്പിക്കുന്നത് മാത്രം ഞാൻ. എന്തുകൊണ്ടതാണ് പരമാർത്ഥം? അതല്ലാതെ മറ്റെന്തെങ്കിലും നമ്മളെ മനസ്സിലാക്കുകയോ നമ്മളോട് അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതെന്നെ ഉപാസനയുടെ ഭാഗത്ത്. അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നതാണ് ബ്രഹ്മണ ആത്മസ്വരൂപ. ആത്മസ്വരൂപമായ ആ ബ്രഹ്മത്തിൽ നിന്നും ആകാശ സംഭവത, ആകാശം സമുത്പന്നമുണ്ടായി. ഇതാണ് ഏറെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം. തന്നിൽ നിന്ന് ആകാശമുണ്ടായി. ഇവിടെ രണ്ടിടത്തും നമുക്ക് ഭ്രമമുണ്ടാവും. ഒന്ന്, നമ്മളീ കാണുന്ന ആകാശം ഇത് തന്നിൽ നിന്നാണ് ഉണ്ടായത്. നമ്മളീ കാണുന്ന വായു, അഗ്നി, ജലം, ഭൂമി ഇതെല്ലാം തന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇതൊരു അങ്ങനെ ധരിക്കണമെങ്കിൽ അത് അസംബന്ധം തന്നെയാണ്. ഈ ബാഹ്യമായി കാണുന്ന പൃഥ്വി ഈ കാണുന്നു, ഇതിന്റെ സൃഷ്ടിയെ നമ്മൾ അംഗീകരിക്കുകയും ഇതുണ്ടായതാണ് എന്ന് സ്വീകരിക്കുകയും അത് തന്നിൽ നിന്നുണ്ടാകുന്നതാണെന്ന് പറയുകയും അത് അസംബന്ധമാണ്. അതൊരിക്കലും തന്നിൽ നിന്നും ഉണ്ടായതല്ല. താനും അതുകൊണ്ട് യാതൊരു സംബന്ധവുമില്ല. താൻ പരിച്ഛന്നാണ്. ഇത് വളരെ സ്ഥൂലമാണ്, ബൃഹത്താണ്. അപ്പോ അങ്ങനെ ബൃഹത്തായിരിക്കുന്നു തന്നിൽ നിന്നങ്ങനെ ഉണ്ടാവും. അപ്പോ ഇതിന്റെ സൃഷ്ടി കാരണമായ താനാര്? അതുകൊണ്ട് ഈ കാണുന്ന ഭൂമി തന്നിൽ നിന്നുണ്ടായി എന്നും മറ്റും പറയുന്നത് അസംബന്ധം തന്നെയാണ്. അത് ശ്രുതിയിലും അങ്ങനെ പറയുന്നില്ല. നമ്മൾ കുടിക്കുന്ന വെള്ളം, ജലം അത് നമ്മളിൽ നിന്നാണ് ഉണ്ടായത്. നമ്മളെ ദഹിപ്പിക്കുന്ന അഗ്നി അത് നമ്മളിൽ നിന്നാണ് ഉണ്ടായത്. എന്നിൽ നിന്നാണ് അഗ്നി ഉണ്ടായെങ്കിൽ അതുണ്ടായ സമയത്ത് എന്തുകൊണ്ട് എന്നെ ദഹിപ്പിച്ചില്ല എന്ന് ചോദിക്ക. അപ്പൊ ഇതൊന്നും നമ്മളിൽ നിന്നുണ്ടായി എന്നല്ല ഇവിടെ പറയുന്നു. കാരണം ഇത് മൂർത്തങ്ങളാണ് അല്ലെങ്കിൽ സ്ഥൂലങ്ങളാണ്, അവയ്ക്കൊന്നും അവയുടെയൊക്കെ സൃഷ്ടി അംഗീകരിക്കുന്നു. അതുണ്ടായി എന്ന് നമ്മളെ സങ്കല്പിക്കുകയും നമ്മളിൽ നിന്നുണ്ടായെന്ന് സങ്കല്പിക്കുകയും അത് രണ്ടും ബുദ്ധിമുട്ടാണ്. അത് കുരങ്ങൻ നിന്ന് മനുഷ്യനുണ്ടായി എന്ന് പറയുന്നത് പോലെയാണ്. നമ്മൾ അത് വിശ്വസിക്കേണ്ടി വരുന്നു. കാരണം കുരങ്ങനെ നമുക്കറിയാം, അതിൽ നിന്നുണ്ടാകുന്നതെല്ലാം കുരങ്ങന്മാരാണ്. മനുഷ്യനെ അറിയാം, അതിൽ നിന്നുണ്ടാകുന്നതെല്ലാം മനുഷ്യന്മാരാണ്. എന്നാലും നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നതാണ് കുരങ്ങൻ നിന്നും മനുഷ്യനുണ്ടായി എന്ന് പറയുന്നത് പോലെയാണ്. എന്നിൽ നിന്ന് ഭൂമി ഉണ്ടായി എന്ന് പറയുന്നു. എന്നാലും എന്താ ഇതിന്റെ താല്പര്യം? ഇവിടെ പറയുന്നത് ആകാശവാദി തത്വങ്ങളെ കുറിച്ചാണ്. ഈ കാണുന്ന ആകാശ, വായു, അഗ്നി, ജലം, ഭൂമി എന്ന് പറയുന്നതിന് പിന്നിൽ ആകാശവാദി തത്വങ്ങളുണ്ട്. ഇതിന് കാരണമായിരിക്കുന്ന ഏതോ അതിന്റെ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. അത് തന്നിൽ നിന്നുണ്ടായി, സൃഷ്ടി അവിടെ സ്വീകരിക്കും. അങ്ങനെ ഒരു സൃഷ്ടി ഈ കാണുന്നതോ ഇതിന് സൃഷ്ടിയായി സ്വീകരിക്കുകയാണെങ്കിൽ ഇതിന്റെ കാരണം വേറെ പറയുന്നുണ്ട്. ശ്രുതി തന്നെ പറയുന്നുണ്ട് ഇത് തന്നിൽ നിന്നുണ്ടായി എന്നുള്ള വിഡ്ഢിത്തമൊന്നും പറയത്തില്ല. അതിന് കാരണം പറയുന്നുണ്ട് ഇതിന്റെ സൃഷ്ടി അംഗീകരിക്കുന്ന ഭാഗത്ത് ഈ കാണുന്ന ഭൂമിയും ജലവും അഗ്നിയൊക്കെ ഉണ്ടായി എന്ന് പറയുന്നിടത്ത് പറയുന്നു, അതിന്റെ കാരണങ്ങളെ കുറിച്ച് പറയുന്നു. അത് ഈ ആകാശാദി തത്വങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചു, പരിണാമങ്ങൾ സംഭവിച്ചു എന്നീ പറയുന്ന ശ്രുതിയിൽ ഉണ്ടായതാണ്. ആകാശാദി തത്വങ്ങളുടെ പരിണാമം ഫലമായിട്ടാണ് ഈ കാണുന്ന ജലവും ഇതുമെല്ലാം ഉണ്ടായത്. ആദ്യം പറയുന്ന എന്താണ്? ഇതിന്റെ എല്ലാം തത്വ സൃഷ്ടി അതാണ്. അത് സ്ഥൂലമല്ല. സൃഷ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥൂലമായ സൃഷ്ടി പരിചയമാണ്. സ്ഥൂലമായ സൃഷ്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ആകാശാദി തത്വങ്ങളുമായി പരിചയപ്പെടുത്തുമ്പോൾ പരമാണു വരെയുള്ളതെല്ലാം സ്ഥൂലമാണ്. പരമാണു സ്ഥൂല രൂപമാണ്, സൂക്ഷ്മമല്ല. ഈ സ്ഥൂല സൃഷ്ടി, ആ സ്ഥൂല സൃഷ്ടി ഈ സൂക്ഷ്മത്തിൽ നിന്ന് സംഭവിച്ചാണ്. ആ സൂക്ഷ്മത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ സ്ഥൂലത്തെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാം, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വിഷയമായിട്ട് ഗ്രഹിക്കാം. ഇങ്ങനെ ജ്ഞാനത്തിന്റെ വിഷയമായി ഗ്രഹിക്കുന്നു. അവിടെ പറയുന്നു, ഞാൻ അറിയുന്നവൻ, ഇതിന്റെ അറിവ്, ഞാൻ അറിയപ്പെടുന്നവ എന്നിങ്ങനെ ഗ്രഹിക്കുന്നു, വേർതിരിച്ച് ഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? അത് സ്ഥൂലമായതുകൊണ്ട്. ജ്ഞാനത്തിനത് വിഷയമായിരിക്കുന്നു. ഇവിടെ അനുഭവം വരുന്നതാണ് ജ്ഞാനത്തിൽ നിന്ന് വേറെയാണ്. ഈ പുസ്തക ജ്ഞാനമാണെന്ന് പറയാൻ പറ്റുന്നില്ല, മറിച്ച് എനിക്ക് പുസ്തകത്തിന്റെ ജ്ഞാനമുണ്ട് എന്നാ പറയുന്നു. പേനയുടെ ജ്ഞാനമുണ്ട്, മേശയുടെ ജ്ഞാനമുണ്ട്. അപ്പൊ ജ്ഞാനത്തിൽ നിന്നും വേർതിരിച്ച് സ്ഥൂലവും മൂർത്തവുമായിരിക്കുന്നതിനെല്ലാം ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ഒരു സൂക്ഷ്മത്തെ അങ്ങനെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. വിചാരം ചെയ്യുന്നവർക്ക് മനസ്സിലാവും എന്താണ്, ഇതെല്ലാം ബാഹ്യമായി സ്ഥൂലമായി ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ജ്ഞാനത്തോട് താതാമ്യപ്പെട്ടിരിക്കുന്നു. ജ്ഞാനത്തിൽ നിന്ന് ഇതിനെ വേർതിരിക്കാൻ കഴിയും. ജ്ഞാനം വേറെ, വസ്തു വേറെ, അങ്ങനെ വേർതിരിക്കാൻ കഴിയ. അങ്ങനെ വേർതിരിക്കാൻ ശ്രമിക്കുന്നത് തന്നെ ജ്ഞാനമാണ്. ഇതിനെ ജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് ഇതിനെ വേർതിരിക്കാനേ വരുന്നു. ഇപ്പൊ രണ്ടിനെ രണ്ടാക്കാൻ പറ്റത്തില്ല. അതാണ് പരമാർത്ഥം. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞു, അനന്യത്വ ഇത് അനന്യമായിരിക്കുന്നു. ഈ കാണുന്ന സർവസൃഷ്ടിയും അനന്യമായിരിക്കുന്നു. ഈ സ്ഥൂലമായ സൃഷ്ടി പോലും പരമാർത്ഥത്തിൽ അനന്യമായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥൂലത്തെക്കാൾ സൂക്ഷ്മവും വ്യാപകവുമായിരിക്കുന്നു. സൂക്ഷ്മം എപ്പോഴും സ്ഥൂലത്തെ വീഴ്ച വ്യാപകമായിരിക്കും. വ്യാപകമായിരിക്കുന്നത് അത് ഇതിനോട് പൂർണ്ണമായും അനന്യമായിരിക്കുന്നു. സ്ഥൂലവും അനന്യമായിരിക്കുന്നു, പക്ഷെ അത് സ്ഥൂലമായതുകൊണ്ട് വേർതിരിച്ച് കാണുന്നു. അനന്യമാണെങ്കിൽ സൂക്ഷ്മമാണെങ്കിലോ അത് സൂക്ഷ്മമായിരിക്കുന്നു, കൂടുതൽ വ്യാപകമായിരിക്കുന്നു, അതിനെ വേർതിരിച്ച് കാണാൻ വയ്യ. ഇത് ആകാശം, ഇത് വായു, ഇത് അഗ്നി, ഇത് ജലം, ഇത് പൃഥ്വി എന്നിങ്ങനെ വേർതിരിച്ച് കാണാം. എന്തുകൊണ്ട്? അത് അതിന്റെ താതാത്മ്യം വേർതിരിക്കാൻ കഴിയാത്തതാണ്. ആ താതാത്മ്യമാണ് അന്ധക്കരണത്തിൽ അനുഭവപ്പെടുന്നത്, അന്ധക്കരണ രൂപത്തിൽ അനുഭവപ്പെടുന്നത്. ഈ ചിത് ജഡ താതാത്മ്യം, അതിനാണ് അധ്യാസം മറ്റും പറയുന്നത്. അതെവിടെ? സൂക്ഷ്മത്തിൽ, സൂക്ഷ്മമായ തലത്തിൽ, അന്ധക്കരണത്തിന്റെ തലത്തിൽ. അന്ധക്കരണത്തിന്റെ സൂക്ഷ്മമായ ഭാഗങ്ങളിൽ ഇത് ഈ ചൈതന്യവും ഈ ഭൂതവുമായി പൂർണ്ണ താതാത്മ്യത്തിൽ വേണ്ടിയിരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള താതാത്മ്യം. അവിടെ ഉള്ള ഈ ഭൂതങ്ങൾ, അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്ഥൂലഭൂതങ്ങളെ കുറിച്ചല്ല. ആകാശം, വായു എന്നെല്ലാം വരുമ്പോൾ നമുക്ക് പരിചയമുള്ള കാര്യങ്ങളല്ല. അത് കേവല തത്വം. അതിന് ജീവന് വേർതിരിച്ചറിയാൻ വയ്യ. ഇവിടെ അറിയുന്നത് പോലെ ഇത് ഭൂമിയാണ്, ഇത് ജലമാണ്, ഇത് അഗ്നിയാണ്, അങ്ങനെ ഗുണങ്ങളെ കൊണ്ട് തിരിച്ചറിയാൻ വയ്യ. അത് പൂർണ്ണമായും ചൈതന്യത്തോട് താതാമ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഗുണങ്ങളും അതുപോലെ താതാമ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഗുണങ്ങളെ തിരിച്ചറിയാം. പൃഥ്വി ബന്ധമുള്ളതാണ്, അഗ്നി ഉഷ്ണമുള്ളതാണ്, ജലം ശീതമാണ്, വായു സ്പർശമാണ്, തിരിച്ചറിയാൻ പറ്റും. എന്തുകൊണ്ട്? ഗുണങ്ങൾ സ്ഥൂലമാണ്. ഇവിടെ അങ്ങനെയല്ല, താതാത്മ്യത്തിൽ ഇരിക്കുന്നതാണ് ഭൂതങ്ങൾ. ഗുണങ്ങളും നമ്മുടെ താതാത്മ്യപ്പെട്ടിരിക്കുന്നു. ഈ കാണുന്ന സ്ഥൂലമായ പൃഥ്വിയാദികളുടെ ഗുണത്തെ കണ്ടുകൊണ്ട് നമ്മൾ ഊഹിക്കുക മാത്രം ചെയ്യണതാണ്. ഇതിന്റെ പിന്നിൽ ഇതിന്റെ തത്വത്തിൽ ഈ ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ആകാശത്തിൽ ഒരു ഗുണമുണ്ടെങ്കിൽ ആകാശത്തിന്റെ ആ സൂക്ഷ്മതയിൽ അതിലുണ്ടൊരു ഗുണം. അതാണ് അടുത്ത് വരുന്ന ആകാശനാമ ശബ്ദഗുണോ അവകാശകരോ മൂർത്തദ്രവ്യാണ്. ആകാശം, നമ്മളിൽ കാണുന്ന ആകാശം അത് ശബ്ദഗുണത്തോടുകൂടിയതാണ്. ഇതിലൊരു ഗുണമുണ്ട്. ഇത് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവും ബാഹ്യമായി സ്ഥൂലമായി കാണുന്നതാണ്. അവകാശകരോ, അത് അവകാശത്തെ കൊടുക്കുന്നതാണ്, ഇടത്തെ കൊടുക്കുന്നതാണ്. മൂർത്തദ്രവ്യാണ്, മൂർത്തദ്രവ്യങ്ങൾക്ക്